السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 47-48 ആയത്തുകളാണ് നമ്മൾ കേട്ടത്. ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു നൽകി വന്ന അനുഗ്രഹങ്ങളെ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അവർക്ക് ഇതര സമുദായങ്ങളെക്കാൾ നൽകിയ ശ്രേഷ്ഠതകളെ അനുസ്മരിപ്പിച്ചുകൊണ്ടും അവരെ സത്യവിശ്വാസത്തിലേക്കും സന്മാർഗത്തിലേക്കും ക്ഷണിക്കുകയുമാണ് അള്ളാഹു. മറ്റുള്ള ജനവിഭാഗങ്ങളെക്കാളെല്ലാം അതിന് മുന്നോട്ട് വരേണ്ടത് നിങ്ങളാണെന്നുകൂടെ ഇതുമൂലം അവരെ ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ ബനി ഇസ്രായീൽ, ഇസ്രായീൽ സന്തതികളെ, ഫദ്കുറു, നിങ്ങൾ ഓർക്കുവീൻ, നിഅമത്തി, എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവീൻ. അങ്ങനെയുള്ള അനുഗ്രഹം, അല്ലത്തി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, വഹന്നി ഫള്ളൽതുക്കും, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു അലലാലമീ, ലോകരേക്കാൾ. വത്തക്കൂ, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, യൗമൻ, ഒരു ദിവസത്തെ, ലാ തജിസി, പ്രതിഫലം നൽകുകയില്ല, നഫ്സുൻ, ഒരു ദേഹവും ആത്മാവും, അൻ നഫ്സിൻ ഷൈഅൻ, മറ്റൊരു ദേഹത്തിന്, ഒരു ദേഹത്തിനും ആത്മാവിനും, ഷൈഅൻ, യാതൊന്നും, വലായുക്കുബലും, സ്വീകരിക്കപ്പെടുകയും ഇല്ല, മിൻഹാദിൽ നിന്ന്, ഷഫാഅത്തുൻ, ഒരു ശുപാർശയും, വലായുഹദു, പിന്നെ സ്വീകരിക്കപ്പെടുകയില്ല, മിൻഹാദിൽ നിന്ന്, അതിൽ ഒരു പ്രായശ്ചിത്തവും, വലാഹും ഇല്ലതാനും, യുൻസറൂൻ, അവർ സഹായിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വാക്കർത്ഥങ്ങളാണ് നിങ്ങൾക്ക് നേരെ മനസ്സിലാക്കിയത്. അള്ളാഹു പറയുകയാണ്, അതായത് ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹവും മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠ നൽകിയ നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത് കുറു ന്യാമത്തെ അല്ലെത്തി എന്ന് നമ്മൾ 40-ാമത്തെ വചനത്തിലും അവിടെ മനസ്സിലാക്കിയാൽ ന്യാമത്തുകൾ, അനുഗ്രഹങ്ങളെ ഓർക്കാൻ ഇവിടെ ഒരു കാര്യം കൂടെ അതോടൊപ്പം ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠ നൽകിയത് നിങ്ങൾ ഓർക്കുക. അതുകൂടെ അവിടെ എടുത്തു പറഞ്ഞു. തുടർന്ന് പരലോക ജീവിതത്തെ, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അവിടെ ആ പിന്നെ പരലോകത്തുണ്ടാകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് സൂക്ഷിക്കാൻ വേണ്ടി പറയുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. എന്താണ് ആ കാര്യം? ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും അന്നത്തെ പ്രത്യേകത, ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല, അവർക്ക് ഒരു സഹായം ലഭിക്കുകയില്ല എന്നുകൂടെ അടുത്ത വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി തരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പിന്നെ മതത്തിൻ്റെ അനുയായികൾ എന്ന നിലക്ക് ഒരു സമുദായമായി തീർന്നപ്പോൾ അക്കാലത്തുള്ള ഇതര സമുദായങ്ങളെക്കാൾ പല നിലക്കുള്ള ശ്രേഷ്ഠതകളും അവർക്കുണ്ടായിരുന്നു. എത്രയോ പ്രവാചകന്മാർ, അപ്പോൾ ഒരു സമൂഹമായി മാറിയ ആ ഒരു സമയത്ത് ഒരുപാട് പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ അവർക്കുണ്ടായിരുന്നു അക്കാലത്ത്. എന്താണ്? ധാരാളം അമ്പിയാക്കന്മാർ ആ സമൂഹത്തിലേക്ക് വന്നു, തുടരെ തുടരെ എന്ന് ഒരു പ്രവാചകനെ അടുത്ത പ്രവാചകനെ തുടരെ തുടരെ അമ്പിയാക്കന്മാർ വന്നു, ആ നബിമാരെ രാജാക്കന്മാരുണ്ടായി അല്ലേ. അതേപോലെ തന്നെ നിരവധി പ്രവാചകന്മാർ, മത നേതൃത്വവും ഭരണ നേതൃത്വവും അവർ കൈവന്നു. ഇപ്പോൾ പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിയെ പോലെ, ദാവൂദ് നബി അലൈഹി സ്വലാമിയെ പോലെ, യൂസുഫ് നബി അലൈഹി സ്വലാം, നിരവധി പ്രവാചകന്മാർ വന്നു. അതിൽ മത നേതൃത്വവും ഭരണ നേതൃത്വവും ഒക്കെ അവർക്ക് കൈവന്നു. മാത്രവുമല്ല, മുൻ വേദഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനം അർഹിക്കുന്ന വേദഗ്രന്ഥവും നിയമസംഹിതയുമായ തൗറാത്തിൻ്റെ അനുയായികളാകാനുള്ള ഭാഗ്യം അവർക്ക് സിദ്ധിച്ചു. അപ്പോൾ മുൻവേദഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് അവർക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു വേദഗ്രന്ഥത്തിൻ്റെ അതേപോലെ തന്നെ നിയമസംഹിതയൊക്കെ അടങ്ങുന്ന തൗറാത്തിൻ്റെ അനുയായികളാകാനുള്ള ഭാഗ്യം അവർക്ക് സിദ്ധിച്ചു. ഇതൊക്കെ അവർക്ക് നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗം. നോക്കൂ, നിങ്ങൾ നിരവധി ദൃഷ്ടാന്തങ്ങൾ അനുഗ്രഹങ്ങളും അവർക്ക് മുഅ്ജിസത്തുകളൊക്കെ കണ്ടനുഭവിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അവസരം അവർക്ക് ലഭിച്ചു. നമുക്കറിയാലോ ഒരുപാട് മുഅ്ജിസത്തുകൾ നമുക്ക് പിന്നെ ആ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ മൂസ നബി അലൈഹി സ്വലാമിലൂടെ പ്രകടമായിട്ടുള്ള ഈ ചെങ്കടൽ കടന്ന് അല്ലേ ആ ജലം പിന്നെ പിളർന്നു പോകുന്ന പടി അടിച്ച സമയത്തുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം മുഅ്ജിസത്ത്. അതേപോലെ പാറ അത് പിന്നെ പിളർന്ന് വെള്ളം കിട്ടിയ അനുഭവങ്ങൾ, വർഷം മാസമൊക്കെ പിന്നെ സുദീർഘമായൊരു കാലഘട്ടം, പിന്നെ മന്നയും സൽവിയും ഒക്കെ അവർക്ക് ഭക്ഷണമായി കിട്ടിയ അനുഗ്രഹങ്ങൾ, അതേപോലെ ഇനിയും ഒരുപാട് ധാരാളം അനുഗ്രഹങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടി എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ അനുഗ്രഹങ്ങൾ നിഅമത്തുകൾ ഈ മുഅ്ജിസത്തുകൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ പ്രവാചകന്മാർ വരുന്നു, അതേപോലെ തന്നെ തൗറാത്തിൻ്റെ അക്കാലഘട്ടത്തിലെ പിന്നെ അനുയായികളാകാൻ പിന്നെ അതിൻ്റെ നിയമസംഹിതയ്ക്ക് ഉൾക്കൊള്ളുന്ന പിന്നെ ഒരു വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാകാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നു. പിന്നെ ആ രംഗത്തെ മതനേതൃത്വവും അതേപോലെയുള്ള പിന്നെ ഭരണ നേതൃത്വവും ഒക്കെ ഉള്ള പിന്നെ അനുഗ്രഹങ്ങൾ കൈവരുന്നു. പ്രവാചകന്മാരിലൂടെയുള്ള ഈ മുഅ്ജിസത്തുകളൊക്കെ അത് കാണാനും അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്ക് കൈവരുന്നു. ഇങ്ങനെ നോക്കിയാൽ മതരംഗത്തും ലൗകിക രംഗത്തുമുള്ള ഭൗതികമായിട്ടുള്ള ആ നേതൃത്വവും പ്രതാപവും ഇസ്രായേലിക്കായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിഅമത്തും അതേപോലെ തന്നെ ആ പിന്നെ ഇതര വിഭാഗങ്ങളെക്കാളും ശ്രേഷ്ഠരായ കാര്യമാണ് അവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഓർക്കുവീൻ എന്ന് അവർ വ്യക്തമാക്കി തരുന്നു. ഓക്കെ, ഇനി അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറഞ്ഞത്, ഇതര ജനവിഭാഗങ്ങളെക്കാളുമുള്ള ശ്രേഷ്ഠത. ആ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ എക്കാലത്തുമുള്ള പിന്നെ എല്ലാ സമുദായങ്ങളെക്കാളും അവരെ ശ്രേഷ്ഠരാക്കിയെന്നോ ഇപ്പോൾ ലോകരേക്കാൾ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയെന്നു പറഞ്ഞല്ലോ. ആ പറഞ്ഞതുകൊണ്ട് എൻ്റെ അർത്ഥം എക്കാലത്തേക്കുമുള്ള എല്ലാ സമുദായങ്ങളെക്കാളും അവരെ ശ്രേഷ്ഠരാക്കിയെന്നോ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ സമുദായത്തെക്കാളും ശ്രേഷ്ഠരാക്കിയെന്നോ അതിനർത്ഥമില്ല. അത് നമ്മൾ അടിവരയിട്ട് ക്ലിയറായി വ്യക്തമായി മനസ്സിലാക്കണം. അവരുടെ ശ്രേഷ്ഠത പറഞ്ഞു, ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറഞ്ഞു. എന്നാൽ അതിനർത്ഥം എക്കാലത്തുമുള്ള എല്ലാ സമുദായങ്ങളെക്കാളും അവരെ ശ്രേഷ്ഠരാക്കിയെന്നോ അല്ല എന്നർത്ഥം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെക്കാളും ശ്രേഷ്ഠരാക്കിയെന്നോ അല്ല അർത്ഥമല്ല എന്നല്ല അല്ല എൻ്റെ അർത്ഥം എന്ന് അവിടെ നമ്മൾ വ്യക്തമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്തമമായ സമുദായം നിങ്ങളാകുന്നു. അതിൻ്റെ കാരണവും പറയണ്ട കേട്ടോ. അതിനുശേഷം കുൻതും ഖൈറ ഉമ്മത്തി ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാ. വളരെ വ്യക്തമാണ്. അതായത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അതേപോലെ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു പ്രത്യേകത അവർക്കുള്ളത് കൊണ്ട് അവരേറ്റവും പിന്നെ നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായം നിങ്ങളാകുന്നു എന്നവിടെ വ്യക്തമാക്കി തരികയും ചെയ്തു. അപ്പോൾ ആ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ പ്രത്യേകതകളുണ്ട് എന്ന് അവിടെ സൂചിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവിടെ നമ്മൾ ഈ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പിന്നെ ചെറിയൊരു വ്യക്തത നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ഭാഗം അത് വ്യക്തമാക്കി തരികയാണ് ഇവിടെ. അതായത് ബനു ഇസ്രായേൽ സമൂഹത്തിന് നൽകിയ ഇതര ജനവിഭാഗങ്ങളെക്കാളുമുള്ള ശ്രേഷ്ഠത ഉണ്ട്, അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം എക്കാലത്തുമുള്ള എല്ലാ സമുദായങ്ങളെക്കാളും അവരെ ശ്രേഷ്ഠരാക്കിയൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൻ്റെ ശ്രേഷ്ഠത ഇവിടെ എടുത്തു പറയുകയും ചെയ്തു സൂറത്തു ആലി ഇംറാനിലൂടെ. അപ്പോൾ അവിടെ അത് ക്ലിയറായി. ഇനി നമ്മൾ പിന്നെ അടുത്ത ഭാഗം അവിടെ വിശദീകരിക്കുന്നത് എന്താണ്, ഇവർക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ പറഞ്ഞു, ശ്രേഷ്ഠതകളൊക്കെ ഓർമ്മിച്ച ശേഷം ഇത്രയും നല്ല അനുഗ്രഹങ്ങളും ഈ ശ്രേഷ്ഠതയൊക്കെ നൽകി, പക്ഷേ അതെല്ലാം എന്ത് ചെയ്തു, ആ ഇതെല്ലാം അവർ കളഞ്ഞു കുളിച്ചു, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ഇപ്പൊ അവരുടെ അവസ്ഥ എന്തായിത്തി? അങ്ങനെ ഇതെല്ലാം ഈ നിഅമത്തുകളും ഈ അനുഗ്രഹങ്ങളും ഈ ശ്രേഷ്ഠതകളും ഒക്കെ കളഞ്ഞു കുളിച്ച് നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോ അള്ളാഹുവിന്റെ കോപത്തിനും അതേപോലെ തന്നെ ശിക്ഷയ്ക്കും ഒക്കെ വിധേയരായി അർഹരായിട്ടുള്ള അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. നമ്മളെന്നെ പിന്നെ വൈരിൽ മഹദൂബി അലി വലല്ലാലീൻ എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രത്യേകതയും പറഞ്ഞ് ഇനി കാര്യമില്ല. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഖിയാമത്ത് നാളിൽ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ളൊരു താക്കീതാണ് അടുത്ത വചനത്തിലുള്ള സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇനി അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇനി നിങ്ങളെന്ത് വേണം? ഇനി വരാൻ പോകുന്ന പരലോകം, അവിടെ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന ആ ഭവിഷ്യത്തുകളെ ഇനി സൂക്ഷിച്ചോളൂ. അവിടെ രക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് അടുത്ത വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ അവിടെ ഖിയാമത്ത് നാളിൽ നടക്കുന്ന നാല് കാര്യങ്ങൾ അവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. വലയുഖബലു മിൻഹ ശഫാഅത്തുൻ വലയുഖദു മിൻഹ അദ്ലുൻ വലഹും യുംസറൂൻ. അന്ന് ഒരാൾക്കും പിന്നെ ഒരാളും ഒരാൾക്കും ഉപകരിക്കുകയില്ല. അന്ന് യാതൊരു ശുപാർശയും സ്വീകാര്യമല്ല. അന്നൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല. അഥവാ ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടത്തക്കവണ്ണം അതിനു പകരം വല്ലതും നൽകി രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് വേണ്ട ഒരു പ്രകാരത്തിലുള്ള സഹായവും അന്ന് അവർക്ക് ലഭിക്കുവാനുമില്ല. അതാണ് ഖിയാമത്ത് നാൾ, അതാണ് പരലോകം. അപ്പൊ ഈ നാല് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരാളുടെയും പിന്നെ ശുപാർശ, അതേപോലെ തന്നെ ഒരാൾക്കും ഉപകാരം, പിന്നെ മറ്റൊരാൾക്ക് ഉപകരിക്കാൻ പെടുകയില്ല. അന്നൊരാൾക്ക് ഒരാളും ഉപകരിക്കുകയില്ല, ഒരാളും ഒരാൾക്ക് ഒരു ഉപകാരം ഈ ഭൗതിക ലോകത്ത്, ഈ ദുനിയാവിൽ നമ്മൾ പരസ്പരം സഹായിക്കുന്നത് പോലെ, ഇടപെടുന്നത് പോലെ, ഇടപഴകുന്നത് പോലെ ഒന്നും അവിടെ സാധ്യമല്ല എന്ന് അവിടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചുരുക്കം ഇതിൽ. അതെ, അപ്പോൾ അതിനുശേഷം ഖിയാമത്ത് പരലോകത്തുണ്ടാകുന്ന പിന്നെ കാര്യങ്ങളെ സംബന്ധിച്ച് സുദീർഘമായ ചില വിശദീകരണങ്ങൾ അവിടെ കാണാം. ധാരാളം ആയത്തുകൾ അവിടെ കടന്നു വരുന്നുണ്ട്. ഇൻഷാല്ലാ ആ ഭാഗം ഒന്ന് നമ്മൾ പിന്നെ മനസ്സിരുത്തി ഒന്ന് കൃത്യമായി വായിക്കാൻ ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ, നമ്മൾ പരീക്ഷാർത്ഥികളാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ ആ ഭാഗവും കൂടെ ഒന്ന് പിന്നെ ഭാഗം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. അപ്പം ഏതായാലും അവിടെ ഈ പരലോകത്ത് നമുക്കറിയാം, അല്ലാത്ത സുറുവാസുറത്ത് മിസ്റുഹറ, ഒരാൾക്ക് മറ്റൊരാളുടെ പാപഭാരം പിന്നെ ഏറ്റെടുക്കപ്പെടുന്നില്ല. അതേപോലെ തന്നെ ശുപാർശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇൻഷാല്ലാ ആ ഭാഗം ഒന്ന് വായിക്കാം. ചുരുക്കത്തിൽ നമുക്ക് ക്ലിയറായി വ്യക്തമാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ബനു ഇസ്രായേൽ സംബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് അവകാശവാദങ്ങൾ, വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തി. എന്താണ് അവര് പറഞ്ഞത്? ഞങ്ങൾ ഈ പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥത്തിന്റെയും ആളുകളാണ്, ഞങ്ങൾക്ക് ഇതിന്റെ കുത്തക ഞങ്ങൾക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തായാലും സ്വർഗമുണ്ട്. ഞങ്ങൾ സ്വർഗത്തിൽ പോയാലും പിന്നെ ആരാണ് സ്വർഗത്തിൽ പോവുക? അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും സ്വർഗത്തിലാണ്, ഇനി ഞങ്ങൾ നരകത്തിൽ പോകുന്ന പ്രശ്നമല്ല. ഇനി പോയാൽ തന്നെയും അയ്യാമൻ മഴുത, കുറച്ചു കാലം മാത്രമേ എന്തേയുള്ളൂ ഞങ്ങൾ നരകത്തിൽ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നഹ്നു അബ്നാ അല്ലാഹി വഹിബ്ബാ, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സമൂഹമാണ്, അഹിബാഹു പ്രിയപ്പെട്ടവരാണ്, മക്കളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറയുന്ന വ്യാമ അവകാശവാദങ്ങളൊക്കെയാണ് ഇവർ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം തനി വ്യാജവും നിരർത്ഥവുമാണ് എന്നും, അവരുടെ ഈ അവസ്ഥ തുടരുന്ന പക്ഷം ഖിയാമത്ത് നാളിൽ യാതൊരു രക്ഷയുമില്ല, രക്ഷപ്പെടാനുള്ള രക്ഷ ലഭിക്കാനുള്ള സാധ്യതയുമില്ല എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് അവർക്കില്ലെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുമൂലം അവരെ താക്കീത് ചെയ്യുകയാണ്. അപ്പോൾ വെറും അവകാശവാദങ്ങളും വ്യാമോഹങ്ങളുമാണ്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾ സ്വർഗത്തിൽ എന്തായാലും പോകും, നരകത്തിൽ പോകുന്ന പ്രശ്നമല്ല. മാത്രമല്ല പിന്നെ ഇങ്ങനെയെല്ലാമുള്ള അവകാശവാദം, ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇനി നിങ്ങൾ ഈ ഒരു ദിവസത്തെ സൂക്ഷിച്ച് നിങ്ങളുടെ ജീവിതം നന്നാക്കി വിശ്വാസങ്ങളും കർമ്മങ്ങളും മറ്റ് നടപടിക്രമങ്ങളൊക്കെ നന്നായി ജീവിച്ചാൽ അതേ രക്ഷയുള്ളൂ. അല്ലാതെ വേറെ ഒന്നും കൊണ്ടും, ദുനിയാവിൽ നിങ്ങൾ കണക്കാക്കുന്ന റെക്കമെൻഡ് ശുപാർശ കൊണ്ടും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ അവിടെ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമാക്കി തരികയാണ് ഈ ആയത്തിലൂടെ. സഹോദരന്മാരെ, വിശ്വാസികളെ, നമ്മൾ അക്കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ബനു ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു നൽകിയ ഞാമത്തുകളും ശ്രേഷ്ഠതകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട